الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه الى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാധാരണ നടക്കാറുള്ള പരിപാടി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കേണ്ട വിഷയം ന്യായവിധിനാൾ എന്ന വിഷയമാണ്. വളരെ പരിമിതമായ ഒരു സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വിഷയത്തിന്റെ നാനാഭാഗവും സ്പർശിക്കാനാവില്ല എന്ന് ധാരാളം പ്രസംഗങ്ങൾ കേട്ട ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ഒരു പ്രത്യേക ഭാഗം ആ ഭാഗത്ത് ഊന്നിയതുകൊണ്ട് ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ലോകത്തുള്ള എല്ലാ മതങ്ങളിലും പൊതുവെ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെ സംബന്ധിച്ച് വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ് ഉള്ളത്. മരണത്തിന് ശേഷം എന്ത് എന്നത് വിശദീകരിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ മതത്തിന്റെ പ്രസക്തി തന്നെ തുടങ്ങുന്നത്. പിന്നീട് എന്ത് സംഭവിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് മതങ്ങൾ തമ്മിൽ വീക്ഷണ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ മരണത്തിനപ്പുറം പിന്നെ തുടരുന്നുണ്ട് മനുഷ്യ ജീവിതം എന്ന കാര്യത്തിൽ പൊതുവെ എല്ലാ മതങ്ങളും ഏകാഭിപ്രായക്കാരാണ്. ഇസ്ലാമിന് ഈ കാര്യത്തിലുള്ള വീക്ഷണമല്ല. ജൂതമതത്തിനും അതുപോലെ ക്രൈസ്തവ മതത്തിനും നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷമുള്ള ഹൈന്ദവരുടെയും വീക്ഷണം അങ്ങനെയല്ല. ഇതൊക്കെ ഏകദേശം നമുക്കറിയാവുന്നതാണ്. ഈ ജൂത സങ്കല്പം ഈ വിഷയത്തിൽ ഇസ്രായേൽ വിഭാഗത്തിൽപ്പെട്ട, ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട, ബനു ഇസ്രായേൽ എന്ന് ഖുർആൻ പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രത്യേക ഗോത്രമാണ് യഹൂദ ജൂതഗോത്രം. ആ ഗോത്രത്തിന്റെ പരിധിയിൽ വരുന്ന, വികസിപ്പിച്ചു പറഞ്ഞാൽ ഇസ്രായേൽ സന്തതികളിൽ പെടുന്ന ആളുകൾ മാത്രമേ സ്വർഗാവകാശികളാവുകയുള്ളൂ എന്ന വളരെ സങ്കുചിതവും പരിമിതവുമായ വീക്ഷണമാണ് അവർക്കുള്ളത്. ക്രൈസ്തവ വീക്ഷണം നമുക്ക് ഏകദേശം ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഈ യേശുവിന്റെ കുരിശ് മരണവും അതുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ വിശ്വാസത്തോട് നീതി പുലർത്തുന്ന, ആ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾക്കാണ് ഈ മോക്ഷം കൈവരിക എന്നൊരു ധാരണയാണ് വിശ്വാസമായി പ്രചരിപ്പിക്കാറ്. അതിലൂടെ മാത്രമാണ് ഈ സ്വർഗ കവാടം പൂകാൻ കഴിയുകയുള്ളൂ എന്നൊരു വിഷയം. ഇനി ഏറ്റവും കൂടുതൽ ആളുകളുള്ള നമ്മുടെ നാട്ടിലെ സാഹചര്യമാണ് വിശദീകരിക്കുന്നത്. ഹൈന്ദവരുടെ വീക്ഷണം ഇതൊന്നുമല്ലാത്ത മൂന്നാമതൊരു വീക്ഷണമാണ്. അവരുടെ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്, ഈ ജന്മത്തിൽ സുകൃതങ്ങൾ ചെയ്ത മനുഷ്യൻ അടുത്ത ജന്മത്തിൽ ഒരു ഉന്നതകുലജാതനായി ജനിക്കും, ഗുണമേന്മയുള്ള ഒരു മനുഷ്യനായി അദ്ദേഹം മാറും. അതല്ലാത്ത ദുഷ്കർമ്മികൾ അടുത്ത ജന്മത്തിൽ അധമജാതിയിൽപ്പെട്ട ഏതെങ്കിലും സ്ത്രീയുടെ ഗർഭത്തിലായിരിക്കും ജനിക്കുക. അതുമല്ലെങ്കിൽ നികൃഷ്ട ജീവികളായ പട്ടിയോ പന്നിയോ ആ വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിലായി ജനിക്കും. ആ വീക്ഷണം ഹൈന്ദവതയിൽ എങ്ങനെ വന്നു എന്നുള്ളത് ഒരു വേറെ പ്രശ്നമാണ്. പക്ഷെ അങ്ങനെയാണ് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന വിശ്വാസം അവരുടെ വേദ ഗ്രന്ഥത്തിൽ അതിൽ സൂചനകളുണ്ട്. ഇങ്ങനെ ഈ വിഷയത്തെ സംബന്ധിച്ച് തന്നെ, ഇങ്ങനെ മരണത്തിനപ്പുറം എന്ത് എന്നതിനെ സംബന്ധിച്ച് തന്നെ മതങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാം? അതാണല്ലോ ദൈവത്തിന്റെ അവസാനത്തെ വാക്യം. ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യന്മാർക്കും ദൈവം അവസാനമായി നൽകിയ സന്ദേശമാണ് ഇസ്ലാം. ആ സന്ദേശത്തിലൂടെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ന്യായവിധി നാം പരിചയപ്പെടുത്തുന്നത്, അങ്ങനെ ഒരു ദിവസത്തെ എങ്ങനെ പരിചയപ്പെടുത്തുന്നു, അതിനോട് നമ്മൾക്ക് ഏത് രൂപത്തിലുള്ള സമീപനമാണ് ഇസ്ലാം നമ്മളുടെ മുന്നിൽ വെക്കുന്നത്, ഇത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. എങ്ങനെയാണ് ഖുർആൻ ആ കാര്യം ചെയ്യുന്നത്? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദേഹമാണ് ഇസ്ലാമിന്റെ പ്രബോധകൻ, 23 വർഷം പ്രബോധനം നടത്തിയെടുത്ത് ഏറ്റവും ആദ്യം അദ്ദേഹം തുടങ്ങുന്ന അവിടെ നിന്നാണ്. ഏറ്റവും അവസാനം അദ്ദേഹം തന്റെ ദൌത്യം പൂർത്തീകരിക്കുന്ന അവിടെ വെച്ചാണ്. അവിടുന്ന് ഉടനീളം 23 വർഷക്കാലത്തെ തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്കിടയിൽ എല്ലായിടത്തും ചുഴന്നു നിന്നിരുന്ന, സ്വാധീനിച്ചു നിന്നിരുന്ന ആശയം ഇത് മാത്രമാണ്. മരണത്തിനപ്പുറമുള്ള ലോകത്ത് രക്ഷ പ്രാപിക്കാൻ, നിത്യശാന്തി ലഭിക്കാൻ ഈ ദുനിയാവിൽ ലക്ഷണമൊത്ത ഒരു മുസൽമാനായി ജീവിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹം നൽകിയ സന്ദേശം മാറ്റിക്കുറുക്കി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാ കുന്നിന്റെ നെറുകയിൽ കയറി നിന്നുകൊണ്ട് ഒരു പ്രസംഗ പീഠത്തിൽ എന്ന പോലെ തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം തന്റെ ബന്ധുക്കളെയും കുടുംബക്കാരെയും എല്ലാവരെയും വിളിച്ചു വരുത്തി. കുറേശ് തറവാട്ടിലെ എല്ലാ ശാഖകളെയും അദ്ദേഹം വിളിച്ചു വരുത്തി. എന്നിട്ട് അദ്ദേഹം തന്റെ സന്ദേശം ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതിന് അദ്ദേഹം വളരെ മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അദ്ദേഹം അവരുടെ ശ്രദ്ധ തന്നിലേക്ക് 100% ആകർഷിക്കുന്ന രൂപത്തിൽ ഈ മലയുടെ മറുഭാഗത്ത് നിന്ന് സർവസജ്ജരായ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അവരെല്ലാവരും അതെ എന്ന മറുപടിയിൽ അതിന് ഉത്തരം നൽകി. എന്നാൽ റസൂലുള്ളാഹ് പറയാനുണ്ടായിരുന്ന അതായിരുന്നില്ല. അദ്ദേഹം അവരുടെ ശ്രദ്ധ ഇങ്ങോട്ട് എടുത്തതാണ്. തന്നെപ്പറ്റി അവർക്കുള്ള വീക്ഷണം എന്താണെന്ന് കൂടി അദ്ദേഹത്തിന് അറിയേണ്ടതുണ്ട്. അതും അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞാൽ അംഗീകരിക്കുന്ന സമൂഹമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിന് അദ്ദേഹം പറയുന്നത്, എന്നാൽ അതിനേക്കാൾ ഗൌരവമുള്ള ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇനി നദീറും ലക്കും വൈനേതയാകാബിനി, നിങ്ങൾക്ക് മരണത്തിനപ്പുറം വരാനിരിക്കുന്ന അതികഠിനമായ ഒരു ശിക്ഷയെ സംബന്ധിച്ച് താക്കീ നൽകാൻ വന്ന ദൈവത്തിന്റെ ദൂതനാകുന്നു ഞാൻ. അതുകൊണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുമ്പിൽ ആദ്യമായിട്ട് ഈ സന്ദേശം പരസ്യ പ്രഖ്യാപനം നടന്നത്. ആദ്യത്തെ പരസ്യ പ്രഖ്യാപനമാണ്. അവിടെയാണ് തുടങ്ങുന്നത്. നിങ്ങൾ ഈ കാണുന്ന രൂപത്തിലാണ് ജീവിച്ച് മരിച്ചു പോകുന്നതെങ്കിൽ നിങ്ങളുടെ മരണത്തിനപ്പുറമുള്ള ലോകത്ത് എന്നേക്കുമുള്ള ശിക്ഷ, അറ്റുപോകാത്ത ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് പറഞ്ഞു തരാൻ വേണ്ടി പടത്തവൻ, നമ്മളുടെ ഒക്കെ പടത്തവൻ പറഞ്ഞു വിട്ടതാണ് എന്നെ എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ അബു ലഹബ് തബ്ബലക് അലി ഹാദ ജമാഅത്തന, ഈ തുലഞ്ഞു പോണ മുഹമ്മദ്, ഇതിനു വേണ്ടിയാണോ ഞങ്ങൾ നീ ഇവിടെ വിളിച്ചുകൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് സദസ്സിൽ നിന്ന് വാക്കൗട്ട് നടത്തിയത്. നിങ്ങൾക്കറിയാവുന്ന ഒരു സംഭവം ഇവിടെയാണ് റസൂലുള്ള തുടങ്ങുന്നത്. അവിടെ നിങ്ങോട്ട് 23 വർഷം അദ്ദേഹം പിന്നിടുന്നു. 23 വർഷം ഇതേ കാര്യത്തിലൂടി എന്നുകൊണ്ട് നിങ്ങൾ ഓർക്കണം. അവിടെയാണ് അദ്ദേഹം എല്ലായ്പ്പോഴും മുന്നുന്നത്. ഏത് കാര്യം പറയുന്നിടത്തും അദ്ദേഹം ഊന്നാറുള്ളത് മരണത്തിനപ്പുറം അദ്ദേഹത്തിന് കിട്ടുമെന്ന് കേടത്താണ്. പരലോകത്തെത്തുമ്പോൾ അതിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നിടത്താണ് അദ്ദേഹം മുന്നുന്നത്. അതാണല്ലോ അടിസ്ഥാനപരമായ പ്രശ്നം. എന്നിട്ട് അവസാനം അദ്ദേഹം വിടവാങ്ങി പോവുകയാണ്. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ ആയത്ത് അവതരിപ്പിച്ചു കൊടുക്കുന്നു. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങിയ ഖുർആൻ വാക്യമതാണ്, വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. ആ രംഗത്തുള്ള മുഴുവൻ ദൗത്യവും ഈ ഒരു വരിയിൽ ഒരുക്കിയിട്ട് അതും പറഞ്ഞാണ് അദ്ദേഹം തിരിഞ്ഞു പോകുന്നത്. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്.
ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക, അതിലെല്ലാം അടങ്ങി. അതാണ് പറയാനുള്ളത്. 23 വർഷക്കാലത്ത് സന്ദേശം അദ്ദേഹം സംക്ഷേപിക്കുകയാണ്. വത്തപ്പൂ യൗമൻ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകുന്ന ഒരു ദിവസം ഉടാ ദിവസം നിങ്ങൾ സൂക്ഷിക്കുക. ബാക്കി ചുമട്ടുവക്കത്തും അവിടെ എത്തിയതിനു ശേഷം ഓരോ മനുഷ്യനും സമ്പാദിച്ചതിന്റെ പൂർണ്ണമായ ഫലം ആ മനുഷ്യനെ അനുഭവിക്കേണ്ടി വരും. അതാണ് രണ്ടാമത്തെ ഭാഗം. മൂന്നാമത് അവസാനിപ്പിക്കുന്നിടത്ത് പറയുന്നത് ബഹുലായുലമൂൻ, അനീതി അള്ളാഹു ആരോടും കാണിച്ചില്ല, 100% നീതി കാണിച്ചുകൊണ്ട് തന്നെ ആ ലോകത്ത് അള്ളാഹു തീർപ്പുകൾ. ഈ വാക്യം പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആ സംഭവം മനസ്സിൽ കണ്ടു നോക്കുക, വാക്യത്തിന്റെ ഗൗരവം എത്രയാണ്. 23 വർഷം ഒരു സമൂഹത്തിന്റെ ഊടും പാവും നെയ്തെടുക്കുകയായിരുന്നു അദ്ദേഹം. നേരത്തെ അവിടെ നിലനിന്നിരുന്ന മനുഷ്യരെ പൂർണ്ണമായി അദ്ദേഹം പരിവർത്തിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. 23 വർഷം മുമ്പുണ്ടായിരുന്ന ഉമറും അബൂബക്കറുമല്ല ഈ സന്ദേശം അദ്ദേഹം അവരെ ഏൽപ്പിച്ച് പിരിഞ്ഞു പോകുന്ന സമയത്തുള്ളത്. അവർ എത്രയോ പടി മുന്നോട്ട് പോന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ മുഴുവൻ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളല്ല, അവരുടെ ഒരുപാട് പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കൂടെ അവരെപ്പോലെ ജീവിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരെ ഒരു ലക്ഷ്യത്തിലേക്ക് കൃത്യമായി നയിച്ചു കൊണ്ടുവന്ന് അദ്ദേഹം തന്റെ നാഥന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുമ്പോൾ, പിരിഞ്ഞു പോകുമ്പോൾ അവസാനം പറഞ്ഞു ഒഴിവാക്കി പോകുന്ന വാക്ക് വത്തഹു യൗമൻ തുർജഅൂനഫീഹില്ല, അള്ളാഹുവിന്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്, അത് സൂക്ഷിച്ചു വേണം നിങ്ങൾ ജീവിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിരിഞ്ഞു പോകുന്നത്. വേറൊന്നും പറയാനില്ല. അന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലം നിങ്ങൾക്ക് കിട്ടും, യാതൊരു അനീതി നിങ്ങളോട് അള്ളാഹു കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആൻ നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ ഈ ഭാഗത്തിന് ഊന്നൽ കാണാം. നിങ്ങൾക്ക് ഏത് കാര്യത്തിലും അങ്ങനെയാണ്. നിങ്ങൾ തിരിച്ചു പോകുന്നൊരു ദിവസമുണ്ട്, അത് സൂക്ഷിച്ച് വേണം നിങ്ങൾ ആ കാര്യം ചെയ്യാനെന്നാണ്. നമസ്കാരത്തിന്റെ കാര്യം പറയുന്നിടത്ത് അതാണ് ഊന്നാറുള്ളത്. പല കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ അവിടെയാണ് ഊന്ന്. ഉദാഹരണമായിട്ട് നമസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ നോക്കുക. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്ത് നമസ്കാരത്തെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദമായി അതിന്റെ എല്ലാ അനുഷ്ഠാന കാര്യങ്ങളും വിശദാംശങ്ങളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളൊക്കെ ഒരുപാട് തവണ ആ വിഷയത്തിന്റെ നാനാഭാഗവും ചർച്ച ചെയ്യുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്തവരാണ്. പക്ഷെ ഖുർആൻ ഊന്ന് ഏത് ഭാഗത്താണ് നമസ്കാരത്തെ പറ്റി പറയുന്നത്? ഖുർആന്റെ വാക്യം നിങ്ങൾ നോക്ക്. സൂറത്ത് നൂറിൽ ഈ അള്ളാഹുവിന്റെ പ്രകാശം പരിചയപ്പെടുത്തുന്നുണ്ട് ഖുർആൻ. അള്ളാഹുവിനെ പരിചയപ്പെടുന്നു. അള്ളാഹു നൂർ സമാവാതി വല്ലാറു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം ചൈതന്യമാകുന്നു, പ്രകാശമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുന്നു. ആ പ്രകാശം നമ്മുടെ മനസ്സിൽ കൊളുത്തിയെടുത്ത് ജീവിത രംഗത്തേക്ക് തിരിക്കുമ്പോഴാണ് നമ്മൾക്ക് ഹിദായത്ത് ലഭിച്ച് യഥാർത്ഥ മുസ്ലിമാനായി ജീവിക്കാൻ കഴിയുന്നത് എന്ന ആയത്ത് വിശദമായി സംസാരിക്കുന്നത് പിന്നീട് താഴെ പറയുന്നുണ്ട്. എവിടെ വച്ചാണ് അള്ളാഹുവിന്റെ ഈ വെളിച്ചം, ഈ പ്രകാശം, ഈ നൂറ് നമ്മൾക്ക് ലഭിക്കുന്നത്? അത് ഈ നമസ്കാരത്തിലൂടെ ലഭിക്കുമെന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അസ്സലാത്തു നൂർ, നമസ്കാരം ഒരു പ്രകാശമാണ്. വസ്സദഖത്തു ബുർഹാൻ, ധർമ്മം, ആ നമസ്കാരം നിന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിനുള്ള രേഖയാണ്. വസ്സബ്റു റിയാൽ, നിന്റെ ക്ഷമാശീലം ഒരു വെളിച്ചമാണ്. ഖുർആനു ഹുജ്ജത്തുന്ന കവാലിക, നിന്റെ കൈവശമിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം നിനക്ക് അനുകൂലമായോ പ്രതികൂലമായോ പടത്തോടെടുക്കൽ സാക്ഷി നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് എന്നുകൂടി റസൂൽ പറഞ്ഞു. അതിൽ ആദ്യം പറഞ്ഞത് അസ്സലാത്തു നൂറ്, നമസ്കാരം ഒരു പ്രകാശമാണ് എന്നാണ്. ആ പ്രകാശം കൊളുത്തിയെടുക്കുന്ന കേന്ദ്രങ്ങളാണ് പള്ളികൾ. ആ പള്ളികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്നത് സി ബുയൂത്തി അദിനല്ലാഹു അൻതുർഫ വയുദ്ക്കറ ബിഹാ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഖുദുവി വൽ ആസാൻ റിജാലുൻ ലാ തുൽഹീഹിം വലാ തിജാ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ ദിക്രില്ലാ വയഖാമു സ്സലാത്തു വയീതാഉ സകാത്തി യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഖുർആൻ പറയുന്ന സൈദ് നോക്കു, നിങ്ങൾ ആ പള്ളിയിൽ വന്ന് 5 നേരവും ഈ പ്രകാശം കൊളുത്തിയെടുക്കുന്ന മനുഷ്യന്മാർ അള്ളാഹു നിർദ്ദേശിച്ച ഒരു കെട്ടിടം, ഒരു വീട് പണിത മനുഷ്യന്മാരാണ്. അവരാ പള്ളി ഉയർത്തിയ മനുഷ്യന്മാരാണ്. അവിടെ കാലത്തും വൈകിട്ടും അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നു. ഹിജാറത്തിൽ ആ മനുഷ്യന്മാരെ അവരുടെ കച്ചവടമോ മറ്റു ക്രയ വിക്രയങ്ങളോ പള്ളിയിൽ വരുന്നതിന് ആ പ്രകാശം കൊളുത്തിയെടുക്കുന്നതിന് ഒരു തടസ്സമായി വർത്തിക്കുന്നില്ല. വിഹാവിസ്വരാത്തി, നമസ്കാരം നിലനിർത്തുന്നതിന് ഈ കാര്യങ്ങളൊന്നും അവർക്ക് തടസ്സമല്ല. വൈതായി സക്കാത്തി, സക്കാത്ത് നൽകുന്നതിനും അവർക്ക് തടസ്സമാകുന്നില്ല. കാരണം യഹാഫൂന യൗമൻ തസഖല്ലഖു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ. ഖുർആൻ അതിന് പറയുന്ന കാരണം, നമസ്കരിക്കാൻ അവർ പള്ളിയിൽ വരുന്നു, സകാത്ത് കൃത്യമായിട്ട് അതിന്റെ വിഹിതം അനുസരിച്ച് അവർ കൊടുക്കുന്നു എന്നതിന് ഖുർആൻ പറഞ്ഞ കാരണം, യഹാഫൂന യൗമൻ, ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നവരാണ്. തസഖല്ലഖു ഫീഹിൽ ഖുലൂബ് വൽ അബ്സാർ, അന്ന് കൽബും കണ്ണുകളും കലഞ്ഞു മറിഞ്ഞു പോകുന്നൊരു ദിവസം, ആ ദിവസത്തെ ഭയന്നുകൊണ്ടാണ് അവർ പള്ളിയിൽ വരുന്നത് എന്ന് നമസ്കാരത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പള്ളിയിൽ പോകുന്നത് പടച്ചവന്റെ മുമ്പിൽ യഹാഫൂന യൗമൻ, ഒരു ദിവസത്തെ ഭയന്നുകൊണ്ടാണ് അവർ പള്ളിയിൽ വരുന്നതെന്നാണ്. ആ ദിവസത്തെ ഭയന്നുകൊണ്ട് പള്ളിയിൽ പോകുന്നു. അന്ന് ഉണ്ടാകുന്ന അവസ്ഥ, കൽബ് കലങ്ങി പോകുന്നൊരു ദിവസം, മറിഞ്ഞു പോകുന്നൊരു ദിവസം, അത് ഭയന്നുകൊണ്ടാണ് മനുഷ്യന്മാർ പള്ളിയിൽ വരുന്നതെന്നാണ്. നിങ്ങൾക്ക് ഖുർആൻ തോന്നുന്ന ആ ഭാഗത്താണ് തിരിച്ചു പോകുന്ന ഒരു ദിവസം, എല്ലാവരും തിരിച്ചു പോകേണ്ടി വരുന്ന, ആ വിധിക്ക് നിർബന്ധമായി വിധേയരാണ് എല്ലാവരും, അങ്ങനെ പോകേണ്ടി വരുന്ന ഒരു ദിവസത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ആ കാര്യം പറയുന്നത്. എല്ലാ കാര്യവും അങ്ങനെയാണ്. ഇനി നിങ്ങൾ നോക്ക്, വേറൊരു വിഷയം ഖുർആൻ പറയുന്നത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നേരത്തെ സംബന്ധിച്ച് ഖുർആൻ ഒരു പരാമർശമുണ്ട്. നേരത്തെ സംബന്ധിച്ച് പറയുന്ന നേരത്തെ അത് നിർവഹിക്കുന്നത്, ആ നേരത്തെ അവർ വീട്ടുന്നത് എന്തിനു വേണ്ടി എന്ന് ഖുർആൻ പറയുന്നിടത്തും, ഒരു ദിവസത്തെ ഭയന്നുകൊണ്ടാണ് അവർ ആ കാര്യം ചെയ്യുന്നതെന്ന്. യൂഫൂന ബിന്നദം വയഖാഫൂന യൗമനും കാന ശർഹു മുസ്തഖീറ. യൂഫൂന ബിന്നദം, വിശ്വാസികളായ ആ മനുഷ്യന്മാർ അവർ വീട്ടാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ആ നേരത്തെ പൂർണ്ണമായും വീട്ടുന്നവരാണ്. അതിന് കാരണം, യഹാഫൂന യൗമൻ കാന ശർഹു മുസ്തഖീറ, നിരന്തരമായി പിടികൂടുന്ന അതിഭീകരമായ ഒരു ശിക്ഷയെ ഭയന്നുകൊണ്ട്, ആ ദിവസത്തെ ഭയന്നുകൊണ്ടാണ് അവരെ ചെയ്തത്. യഹാഫൂന യൗമൻ, ആ ദിവസത്തെ ഭയന്നുകൊണ്ടാണ് ആ നേരത്തെ അവർ വീട്ടുന്നത്. അവിടെയും ഖുർആൻ ഊന്നുന്നത് പരലോകത്ത് തിരിച്ചു പോകണം, ആ ദിവസത്തേക്ക് എന്തുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ നേരത്തെ വീട്ടുന്നതാണ്. അല്ലാതെ മറ്റേതെങ്കിലും താല്പര്യങ്ങളല്ല അതിന്റെ പിന്നിൽ വർദ്ധിക്കുന്ന കാര്യമൊന്നും. ഇനി അത്താഴമൂട്ടുന്ന അന്നമൂട്ടുന്നതിനെ സംബന്ധിച്ച്, സാധുക്കളായ മനുഷ്യന്മാർക്ക് ഭക്ഷണം ഊട്ടുന്നതിനെ സംബന്ധിച്ച് വന്ന പരാമർശം, ഖുർആൻ പറയുന്നത് അവിടെയും ഈ കാര്യം തന്നെ ഊന്നുന്നു. ഏത് കാര്യം? തിരിച്ചു പോകുന്ന ഒരു ദിവസത്തിൽ അവിടേക്ക് എന്ത് സമ്പാദ്യമാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് എന്ന കാര്യം പരിഗണിച്ചുകൊണ്ട് ഭക്ഷണം ഊട്ടുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾക്കറിയാവുന്ന ഞങ്ങൾ അഗതികൾക്ക്, ബന്ദികൾക്ക്, കഷ്ടപ്പെടുന്നവർക്ക്, അനാഥകൾക്ക്, ഇവർക്കൊക്കെ ഞങ്ങൾ ഭക്ഷണം നൽകുന്നു. ഞങ്ങൾ ഇത് ഭക്ഷണം നൽകുന്നതിന്റെ ഉദ്ദേശം, ഇന്നമാനുസേമുക്കിൽ വധിക്കില്ല, ദൈവത്തിന്റെ മുഖം പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. നിങ്ങളുടെ നന്ദി വാക്കുകൾ, പ്രത്യുപകാരം ഞങ്ങൾ ഈ രംഗത്ത് പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ എന്താണ് ഞങ്ങളുടെ പ്രശ്നം? ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖം സരീറ, അത്യധികം ഗൗരവമുള്ള, മുഖം ചുളിഞ്ഞു പോകുന്ന, അതിഭീകരമായ ഒരു ദിവസത്തെ ഭയന്നുകൊണ്ടാണ് ഞങ്ങൾ നൽകുന്നതെന്നാണ്. നിങ്ങൾ നോക്കുക, ആ രംഗത്ത് ഖുർആൻ പറയുന്നത് ആ തിരിച്ചു പോകുന്ന ദിവസത്തെ ഭയന്നുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, നിങ്ങളുടെ നന്ദി വാക്ക് പ്രതീക്ഷിച്ചുകൊണ്ടല്ല, നിങ്ങളുടെ പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ടല്ല. ഇവിടെയും ഖുർആൻ ഊന്നുന്നത് ആ കാര്യം തന്നെ. എല്ലായിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നിയത് ആ ഭാഗമാണ്. അള്ളാഹു ഏത് കാര്യത്തിനും ഊന്നി നിൽക്കുന്ന ഭാഗം, വത്തഖു യൗമൻ തുർജഊന ഫീഹി അല്ലാഹ്, തിരിച്ചു പോകുന്ന ആ ദിവസത്തെ ഭയന്നുകൊണ്ട് വേണം നിങ്ങൾ കാര്യം ചെയ്യാനെന്നാണ്. ഒരു കാര്യം കൂടി ഉദ്ദേശിക്കാം, കച്ചവട സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അവിടെയും ആ കാര്യം പറയുന്നു, കച്ചവട രംഗത്ത് ഇസ്ലാം നിർദ്ദേശിച്ച വിധിവിലക്കുകൾ, അളക്കത്തിലും തൂക്കത്തിലും പരിഗണിക്കേണ്ട നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശം പരിഗണിക്കണമെന്ന് ഖുർആൻ പറയുന്നു. അതെന്തിനു പരിഗണിക്കണം എന്ന് കാര്യം പറയാൻ ഖുർആൻ ഉദ്ധരിച്ച ഭാഗം തിരിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്, അത് ഭയന്നുകൊണ്ടാണ് നിങ്ങൾ ആ കാര്യം ചെയ്യേണ്ടതെന്നാണ്. നമ്മളൊക്കെ സാധാരണ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പക്ഷേ വ്യാഖ്യാനങ്ങൾ നൽകാറുണ്ട്. ഈ പറയുന്ന കച്ചവടത്തിന്റെ ന്യായാന്യായതകൾ വിശദീകരിക്കുന്നിടത്തും, അവിടെ പാലിക്കേണ്ട ധാർമ്മിക മുറകൾ വിശദീകരിക്കുന്നിടത്തും, സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളും സമൂഹത്തിൽ അത് സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും ഒക്കെ നമ്മൾ വിശദീകരിക്കാറുണ്ട്. അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്, ഭൗതികമായ വിശദീകരണം മാത്രമാണ്. പക്ഷെ ഖുർആൻ ഒന്ന് എവിടെയാണ്? ഖുർആൻ പറയുന്നത് കുഞ്ഞുങ്ങൾ, വൈലുല്ലിൽ മുത്തഫിഫീൻ അല്ലദീന ഇദാ ഖാലു അലന്നാസി യസ്തൗഫൂൻ വഈദാ ഖാലൂഹും അവ്വസൂഹും യഖ്സിറൂൻ അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അളീം യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ. ഖുർആന്റെ ശൈലി അങ്ങനെയാണ്, വൈലുല്ലിൽ മുത്തഫിഫീൻ, അളക്കത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്കാണ് നരകം. അല്ലദീന ഇദാ ഖാലു അലന്നാസി യസ്തൗഫൂൻ കാലവും ജനങ്ങളുടെ ഭാഗത്ത് ഇങ്ങോട്ട് അളന്നോ തൂക്കിയോ ആകുമ്പോൾ പൂർണ്ണമായി എടുക്കുകയും തിരിച്ചങ്ങോട്ട് അളന്നോ തൂക്കിയോ നൽകുന്നിടത്ത് കുറവ് വരുത്തുകയും ചെയ്യുന്ന ആളുകളാണവർ. എനിക്ക് അള്ളാഹു ചോദിക്കുന്നത് അലാ യഗുന്നൂരായി കണ്ണുമൂൻ, ആ മനുഷ്യന്മാർക്കൊക്കെ മരിച്ചതിന് ശേഷം രണ്ടാമത് കടത്തവന്റെ മുമ്പിൽ നിൽക്കണമെന്ന ബോധമില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അലാ യഗുന്നൂരായി കണ്ണുമൂന്ന് അതിഭയങ്കരമായ ഒരു ദിവസം, ആ ദിവസത്തിൽ നിൽക്കേണ്ട ബോധം നിങ്ങൾക്കില്ലേ? യൗമയഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ, മുഴുവൻ മനുഷ്യനും പ്രപഞ്ചനാഥന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസമുണ്ട്, ആ ദിവസത്തിൽ നിൽക്കണമെന്ന ബോധം ആ മനുഷ്യന്മാർക്കില്ലേ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. ഇവരെല്ലാം ഖുർആൻ ഊന്നുന്നത് ഈ കാര്യത്തിലാണ്. തിരിച്ചു പോകേണ്ട ഒരു ദിവസമുണ്ട്, ആ ദിവസത്തെ സൂക്ഷിച്ചിട്ട് വേണം നമ്മളുടെ ഈ ദുനിയാവിലെ ഏത് കർമ്മങ്ങളും ക്രമപ്പെടുത്തിയെടുക്കാൻ. അതിനപ്പുറം മറ്റൊരു ഉദ്ദേശവുമില്ല എന്നാണ്. അത് മാത്രമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ട ഘടകമെന്നാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹില്ല, തിരിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്, ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കുക. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു പോകുമ്പോഴും പറഞ്ഞുകൊണ്ട് പോകുന്ന വാക്ക്, തിരിച്ചു പോകുന്ന ദിവസം സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന അവസ്ഥയാണ് രണ്ടാമത് വിശദീകരിക്കുന്നത്. അതാണ് ആ വീക്ഷണത്തിന്റെ രണ്ടാമത്തെ ഭാഗം. സുമ്മത്തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്ത്, അവിടെ എത്തിയതിനു ശേഷം ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ നിന്ന് സമ്പാദിച്ചതിന് പൂർണ്ണമായി അയാൾക്ക് അവിടുത്തെ പ്രതിഫലം കിട്ടുമെന്നാണ്. അയാളുടെ കസ്ബ് സമ്പാദ്യം എന്താണോ അത് പൂർണ്ണമായി അയാൾക്ക് അവിടെ ലഭിക്കും, ഒരു ന്യൂനതയും അതിന് സംഭവിക്കില്ല, പൂർണ്ണമായി തന്നെ ലഭിക്കും. കസ്ബ് എന്നതിന്റെ അർത്ഥം അയാളുടെ നന്മയായ സമ്പാദ്യപ്പെടും, തിന്മയായ സമ്പാദ്യപ്പെടും, രണ്ടും ഒരുപോലെ ഉൾക്കൊള്ളുന്ന പദമാണ് കസ്ബ്. നന്മ മാത്രമല്ല തിന്മയും അയാളുടെ സമ്പാദ്യം തന്നെയാണ്. ഏതാണ് ഒരാളുടെ സമ്പാദ്യം? പരലോകത്ത് വിചാരണയ്ക്ക് വരുന്ന കണക്കെടുപ്പിൽ വരുന്ന നമ്മളുടെ സമ്പാദ്യം ഏതാണ്? നമ്മളുടെ ജീവിതത്തിലെ പ്രവർത്തനം, ഈ ദുനിയാവിലെ മരിക്കോളമുള്ള പ്രവർത്തനം. ഏതാണ് ആ പ്രവർത്തനങ്ങൾ? മരിച്ചാലും പിന്നെയും തുടരുന്ന പ്രവർത്തനമാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ. അങ്ങനെയാണ് ഏത് മനുഷ്യന്റെയും പ്രവർത്തനങ്ങൾ. അങ്ങനെയാണ് മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യനെ വേർതിരിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണത്. അവന്റെ പ്രവർത്തനങ്ങൾ മരിച്ചാലും മണ്ണിൽ അവശേഷിക്കുന്നു. എല്ലാ മനുഷ്യരുടേതും അങ്ങനെയാണ്, നന്മയായാലും തിന്മയായാലും അങ്ങനെ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് യാസീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂത്രം, നക്തുബു മാ ഖദ്ദമു വഅസാറു വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. നക്തുബു മാ ഖദ്ദമു വഅസാറു, അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. വഅസാറു, ആ പ്രവർത്തനങ്ങളുടെ പ്രതികരണങ്ങളും പ്രതിധ്വനികളും അലയോലികളും ഒക്കെ നമ്മൾ റെക്കോർഡിലുണ്ട് എന്നാണ്. നമ്മുടെ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തുന്നു, അതിന് പിന്നീട് എന്തെല്ലാം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അതൊക്കെ നമ്മളുടെ റെക്കോർഡിൽ പരലോകത്ത് രേഖപ്പെടുത്തും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹു വഅജ്റു മൻ അമില ബിഹാ വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅതൻ അങ്ങനെയാണ് അത് വിശദീകരിച്ച്. ഇസ്ലാമിൽ ഒരു നല്ല മാതൃക സൃഷ്ടിച്ച മനുഷ്യന് പുണ്യമുണ്ട്. പിൽക്കാലത്ത് ആ സൃഷ്ടിച്ച മനുഷ്യന്റെ കാലശേഷം ആരെല്ലാം അത് തുടരുന്നുണ്ടോ അവർക്ക് ഇയാളുടെ പ്രവർത്തനമായി രേഖപ്പെടുത്തും. ഒരു ചീത്ത മാതൃക കാണിച്ച മനുഷ്യന് ശിക്ഷയുണ്ട്. പിൽക്കാലത്ത് ആരെല്ലാം ആ ചീത്ത മാതൃക പിന്തുടരുന്നുവോ അവരുടെ ഒന്നും ശിക്ഷയിൽ ഒട്ടും വിളവ് വരുത്താതെ കുറവ് വരുത്താതെ മാതൃക കാണിച്ച മനുഷ്യൻ കിട്ടുമെന്നർത്ഥം. ആശയവിക്രമാണല്ലോ, നമ്മൾ മരിച്ചാലും നമ്മളുടെ സമ്പാദ്യം പിന്നെയും ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, കബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും നമ്മുടെ സമ്പാദ്യം. അതിൽ ആ ശിക്ഷയുടെ ഭാഗം ഓർക്കുമ്പോൾ നമ്മൾക്ക് വേദനയുണ്ട്. നമ്മൾ മുഖേനയാണ് ഒരു മനുഷ്യൻ ഒരു തെറ്റാദ്യമായി പഠിക്കുന്നത് എങ്കിൽ, ഒരു തിന്മ നമ്മളിലൂടെയാണ് ഒരു മനുഷ്യൻ ആദ്യമായി പഠിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് അയാളെ പഠിപ്പിച്ച ശിക്ഷ കിട്ടും എന്നല്ല പറഞ്ഞത്. അയാൾ ചെയ്യുന്നതിന്റെ കുറ്റം പോലും നമ്മളുടെ പരിധിയിലാണ് വരുന്നത്. അയാളെ പഠിപ്പിച്ചതുകൊണ്ട് അയാളിൽ നിന്ന് മറ്റൊരാൾ പകർന്നെടുത്താൽ അതിന്റെ ഓഹരികൾ അവർക്കാർക്കും കുറയാതെ ആദ്യം മാതൃക കാണിച്ച മനുഷ്യൻ ലഭിക്കുന്നു എന്നർത്ഥം. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കണക്ക് നോക്കുമ്പോൾ, പടത്തവന്റെ മുമ്പിൽ നമ്മളുടെ സമ്പാദ്യം വിലയിരുത്തുമ്പോൾ ആ റെക്കോർഡിൽ എന്തെല്ലാം ഉണ്ടാകുമെന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ മരിച്ചതിന് ശേഷവും തുടർന്ന് നിൽക്കുന്ന പ്രവർത്തനങ്ങൾ, അങ്ങനെയാണ് മനുഷ്യന്റെ പ്രവർത്തനം. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബെറിഞ്ഞ മനുഷ്യന്മാരെ പറ്റി നമ്മൾ പല പ്രാവശ്യം കേട്ടതാണ്. അവിടെ ആറ്റം ബോംബ് എറിഞ്ഞ് മനുഷ്യ ജീവനുകൾ നശിപ്പിച്ചു, എത്ര ലക്ഷക്കണക്കിന് നശിപ്പിച്ചു. എന്നിട്ട് എന്തുണ്ടായി? അതിനുശേഷം ആ മനുഷ്യന്മാർ, ബോംബെറിഞ്ഞ മനുഷ്യന്മാർ മരിച്ചുപോയി, അടുത്താണ് അവർ മരിച്ചുപോയത്. പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലം, പ്രതികരണം ഇന്നും ആ മണ്ണിൽ അവശേഷിക്കുന്നു. ആ പാപഭാരം കൂടി അവർ മരിച്ചതിന് ശേഷവും അവരുടെ റെക്കോർഡിലേക്ക് ഇങ്ങനെ ചേർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ക്രിസ്തു സമ്പാദ്യം. അങ്ങനെയാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മരണത്തിന് ശേഷവും തുടർന്നു നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ്. അത് പിന്നെയും മണ്ണിൽ അവശേഷിച്ചുകൊണ്ടേയിരിക്കും, അത് പിന്നെയും ഇങ്ങനെ നമ്മളുടെ കണക്കിൽ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു വലിയ ഭാരം, ഒരു വലിയ സമ്പാദ്യം, തിന്മയുടെ സമ്പാദ്യം നമ്മുടെ റെക്കോർഡിൽ വന്നു പോകുന്നു. അതൊക്കെ കണക്ക് പറയാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. ഓരോ മനുഷ്യനും സമ്പാദിച്ചതിന് പൂർണ്ണമായി നൽകും എന്ന് പറഞ്ഞ പ്രയോഗത്തിന്റെ പ്രസക്തിയും അതാണ്. പൂർണ്ണമായി നൽകുമെന്ന് പറഞ്ഞതിന്റെ പ്രസക്തി അതാണ്. അവിടെ പൂർണ്ണമായി നൽകാൻ കഴിയും, കാരണം മരണത്തിന് ശേഷവും നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് പ്രതിഫലം നൽകി കൊടുത്തു തീർക്കാൻ കഴിയില്ല മനുഷ്യന്. ഒരു ലോകത്തും അതിന് സംവിധാനമില്ല. ആ സംവിധാനമുള്ള ലോകത്തേക്ക് പോകുന്നു, അവിടെ വെച്ച് നൽകുമെന്നാണ്. നന്മയാണെങ്കിലും അതും അങ്ങനെയാണ്. നന്മയുടെ ഭാഗം അങ്ങനെയാണ്. നമ്മൾ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്, മരിച്ചാലും നമ്മളുടെ ഭാഗത്തേക്ക്, നമ്മളുടെ കണക്കിലേക്ക്, നമ്മുടെ നന്മയുടെ കണക്കുകൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. മരിച്ചാലും അവസാനിക്കാത്ത നന്മകൾ. സാധാരണ നമ്മൾ വിശദീകരിക്കുന്ന ഉദാഹരണങ്ങളുടെ ഈ രംഗത്ത്, ഒരാള് ഒരു കിണർ കുഴിച്ച് ആളുകൾക്ക് ശുദ്ധജലം വിതരണം ചെയ്യുന്നു. അതിനകത്തെ സദുദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. മൊത്തം മനുഷ്യന്മാർക്കും ജീവികൾക്കും ഉപകരിക്കട്ടെ എന്ന സദുദ്ദേശത്തോടു കൂടി ഉപകാരപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു കിണർ കുഴിച്ച് അയാളെ വെള്ളം ദാനം ചെയ്യുന്നു. ആ കിണർ കുഴിക്കാൻ പണം ചെലവഴിച്ചത്, അധ്വാനിച്ചത്, അതിന്റെ ബുദ്ധി പ്രവർത്തിച്ച അയാളുടേതാണ്. അയാൾ മരിച്ചുപോയി. മരിച്ചുപോയാലും കിണർ വെള്ളം വറ്റില്ല. പിന്നെയും ആ കിണർ നിലനിൽക്കുന്നിടത്തോളം കാലം ആളുകൾ അതിന്റെ ഫലം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ആർക്കാണ് അതിന്റെ പ്രതിഫലം കിട്ടുക? ഈ കിണർ കുഴിച്ച മനുഷ്യൻ. നിങ്ങൾ ഓർക്കുമ്പോൾ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ പ്രതിഫലം കിട്ടുന്നൊരവസ്ഥ ഏറെ സന്തോഷിക്കാവുന്ന കാര്യമാണ്. വഖഫുകളൊക്കെ ഈ വിഭാഗത്തിലാണ് പെടുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി വഖഫ് നടത്തിയ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് കാര്യം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ഹൈബറിൽ നിന്ന് കിട്ടിയ ഒരു ഈത്തപ്പനത്തോട്ടം, അതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തെ വഖഫ്. അദ്ദേഹം ഇസ്ലാമിന്റെ മാർഗത്തിൽ അദ്ദേഹം ഈ ധർമ്മം ചെയ്തു, വഖഫ് ചെയ്തു. അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നത് ആ തോട്ടം അതിന്റെ അസുര് അത് അങ്ങനെ തന്നെ നിലനിർത്തുകയും അതിന്റെ വരുമാനം യതീമുകൾക്കും മിസ്കീൻമാർക്കും വഴിയാത്രക്കാർക്കും ദാനം ചെയ്യണമെന്നാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. അത് ആ തോട്ടം എത്ര കാലം അങ്ങനെ ഫലവത്തായി ഉപയോഗപ്പെടുത്തിയോ ആ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന്റെ കെസ്റ്റിലേക്ക്, സമ്പാദ്യത്തിലേക്ക് ഇതിങ്ങനെ ചെന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് പരലോകത്ത് വിചാരണ അദ്ദേഹം നേരിടുന്നത്. അദ്ദേഹത്തിന്റെ സമ്പാദ്യം പാടുണ്ടാവും. ഇവിടെയാണ് പ്രശ്നം. നമ്മൾ പരലോകത്ത് സമ്പാദ്യം വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷയോ ശിക്ഷയോ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ രണ്ട് രൂപത്തിലും നമ്മളുടെ ഭാഗത്ത് സമ്പാദ്യങ്ങൾ വന്നു ചേരുന്നു. മരിച്ചാലും അവസാനിക്കാത്ത പ്രവർത്തനങ്ങളുമായി നമ്മൾ ജീവിക്കുന്നു ഇവിടെ. അപ്പോൾ ഒരു വലിയ ഭാരം, വലിയ കണക്ക് നമുക്ക് പടച്ചുണ്ടെങ്കിൽ പറയേണ്ടി വരും. അങ്ങനെ ഒരു ദിവസത്തിൽ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അങ്ങനെ നിങ്ങൾ തിരിച്ചു പോകുന്ന ദിവസത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. അതാണ് 23-ാമത്തെ വർഷം പിരിഞ്ഞു പോകുമ്പോൾ അവസാനം വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. ഇങ്ങനെ നേരിടുന്ന ഒരു ദിവസത്തെ സൂക്ഷിച്ചു വേണം നിങ്ങൾ ജീവിക്കണമെന്ന്. പിന്നീട് അവസാനിപ്പിക്കും ബഹും ലാജുദ്ദൂർ. അവിടെ അള്ളാഹു ആരോടും ഒരനീതിയും ചെയ്യില്ല. സമ്പാദ്യത്തിന് മാത്രമാണ് രക്ഷയോ ശിക്ഷയോ ലഭിക്കുന്നത്. നമ്മൾക്ക് നമ്മളുടെ സമ്പാദ്യത്തിലേക്ക് അന്യരുടേത് ആരുടേതും ഇങ്ങനെ ഭാഗത്തേക്ക് പറഞ്ഞു വരില്ല. നമ്മളുടെ സമ്പാദ്യം മറ്റാരെങ്കിലും ചോർത്തെടുത്ത് പോകുന്ന പ്രശ്നമില്ല. നമ്മളുടേത് നമ്മളുടെ റെക്കോർഡിൽ തന്നെ ഉണ്ടാവും. ആരോടെങ്കിലും അള്ളാഹു നീതിന്യായം നടത്തിയിടത്ത് ഒരനീതി കാണിച്ച് പിടിച്ച് നരകത്തിലാക്കുന്ന പ്രശ്നമില്ല. ലാജുബലവും അവരായ അശേഷം അക്രമിക്കപ്പെടില്ല. തീർത്തും കുറ്റമറ്റ വിചാരണ. കാരണം അള്ളാഹു അഷ്കമുൽ ഹാസിമിനാണ്, ഏറ്റവും നന്നായിട്ട് വിധി തീർത്ത് നടത്തുന്നവനാണ് അള്ളാഹു. അവിടെ അല്പം പോലും അന്യായം നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഇറ ഒരണു തൂക്കം നന്മ ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലമാണ് അനുഭവിക്കും, ആ സൽഫലമാണ് അനുഭവിക്കും. ഒരണുത്തൂക്കം തിന്മയാണ് ഒരു മനുഷ്യൻ ചെയ്തതെങ്കിൽ തോന്നു പോവില്ല അവിടെ, അതിന് തീർച്ചയായും അനുഭവിക്കും. അതാണ് തീർപ്പ്, പരലോകത്ത് തീർപ്പ് അങ്ങനെയാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അങ്ങനെയല്ല. ഒരു മനുഷ്യനും ആ രൂപത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ കഴിയാറില്ല. ശ്രമിച്ചാൽ പോലും നടത്താൻ കഴിയാത്ത കാര്യമാണത്. പക്ഷെ പരലോകത്ത് അങ്ങനെയല്ല. ഒരണുത്തൂക്കം, നമുക്ക് അത്രയും ചെറുതാക്കി പറയാൻ കഴിയുള്ള ആ പദത്തിനർത്ഥം, അത്രയും ചെറുതായി കിട്ടുന്ന ഒരു ചെറിയ കാര്യം പോലും ആകു മഞ്ഞിൽ ചെയ്ത് ചോർന്നു പോവുകയോ നഷ്ടപ്പെട്ടു പോവുകയോ വേറൊരുത്തന്റെ ഭാരം നമ്മൾ ഏൽക്കുകയോ ചെയ്യേണ്ടി വരില്ല എന്നാണ് ഖുർആൻ ആ കാര്യത്തിൽ പറയുന്നത്. ഇതാണ് പരലോകത്ത് പറ്റി ഖുർആൻ പറഞ്ഞിരുന്ന ഭാഗം. അവസാനം പറഞ്ഞു പോകുന്ന കാര്യം അതാണ്. ഇനി ഇതിനൊരു മറ്റൊരു ഭാഗമുണ്ട്. ഈ രംഗത്ത് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട്, പരലോകത്തിൽ നമ്മൾക്ക് തുണയായി ലഭിക്കുന്നത് നമ്മളുടെ മാത്രം പ്രവർത്തനങ്ങളാണ്. ഞാൻ പറഞ്ഞ ആ കെസ്റ്റിന്റെ ഭാഗം തന്നെ, നമ്മളുടെ പ്രവർത്തനങ്ങൾ മാത്രം, മറ്റാരുടെയെങ്കിലും ഒരു സഹായം ലഭിക്കാത്ത ലോകം, ഈ ദുനിയാവിലെ സംവിധാനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു ലോകം. ഇവിടെയുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്കറിയാം, ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആർക്കും അതിലിടപെടാം, അധികാരം ഉപയോഗിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ ഒക്കെ ചെയ്യാം, വ്യക്തി സ്വാധീനം ഉപയോഗപ്പെടുത്താം, സാമ്പത്തിക സൌകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം, സ്ഥാനമാനങ്ങൾ ഉപയോഗപ്പെടുത്താം, അങ്ങനെ പലതും ഉപയോഗപ്പെടുത്തി മനുഷ്യന്മാർ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാറുണ്ട്, ഇല്ലാത്ത ആനുകൂല്യങ്ങൾ നേടിയെടുക്കാറുണ്ട്. ഇത് രണ്ടും ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മനുഷ്യൻ ദുനിയാവിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. പരലോകത്ത് ഖുർആൻ പഠിപ്പിക്കുന്നത് നിഷ്കൃഷ്ടമായ നീതി, ഒരൽപ്പം പോലും ചാഞ്ചല്യമില്ലാത്ത 100% കൃത്യമായ നീതി വരുന്നതാണ് ലോകമെന്നാണ്. അങ്ങനെ ഒരു ലോകത്തെ പറ്റിയാണ് ഖുർആൻ നമ്മൾക്ക് ആ രംഗത്ത് വരുന്നെങ്കിൽ. ഇവിടെ ഈ നമ്മൾക്ക് നമ്മളുടെ വീട്ടുകാർ നമ്മളെ സഹായിക്കാൻ എത്താറുണ്ട്, നാട്ടുകാർ നമ്മളെ സഹായിക്കാൻ എത്താറുണ്ട്. പല പ്രശ്നങ്ങളിലും ഇതൊക്കെ നമ്മൾ സഹായം വാങ്ങുന്നവരാണ്, തിരിച്ച് നമ്മൾ ചെയ്യാറുണ്ട്. അതിനപ്പുറം മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ നമ്മളെ സഹായിക്കാറുണ്ട്. പക്ഷെ അവരൊന്നുമില്ലാത്ത, അല്ല ഇവരൊക്കെ ഉള്ള നാട്ടിൽ ഇവരുടെ ഒന്നും സഹായം ലഭിക്കാത്തൊരവസ്ഥ, അതാണ് പരലോകം. അവരൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ അവരൊക്കെ നോക്കി നിൽക്കെ നമ്മളുടെ തീർപ്പ് നടപ്പാക്കി നമ്മളെ ഏത് ഭാഗത്തേക്കാണോ തിരിച്ചുവിടേണ്ടത് ആ ഭാഗത്തേക്ക് തിരിച്ചുവിടുക. അത്രയും കണിശമായ വിധി നടക്കുന്ന ഒരു ലോകം എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ പറ്റി പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആന്റെ ശൈലി നിങ്ങൾ നോക്കുക. ഇബ്രാഹിം അല്ലദീ വഫ അല്ലാ തജ്റു വാജിറത്തിൻ വിസ്റ ഉഖ്ര വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. ഖുർആന്റെ കാഴ്ചപ്പാടാ അംലം യുനബ്ബഅ ബിമാ ഫീ സുഹ്ഫി മൂസ. പ്രവാചകരെ, മൂസാ നബി അലൈഹി സ്വലാമിയുടെ വേദഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്ന കാര്യം താങ്കൾ താങ്കളുടെ സമൂഹത്തിൽ പഠിപ്പിച്ചില്ലേ? അംലം യുനബ്ബഅ ബിമാ ഫീ സുഹ്ഫി മൂസ. ഇബ്രാഹിം അല്ലദീ വഫ തന്റെ ദൗത്യം പൂർണ്ണമായി നിർവഹിച്ച ഇബ്രാഹിമിന്റെ വേദഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്ന കാര്യം താങ്കൾ സമൂഹത്തിൽ പഠിപ്പിച്ചില്ലേ? ഇബ്രാഹിം അല്ലദീ വഫ അല്ലാ തസ്റു വാസിറത്തിൽ വിസ്റ ഉഖ്ര, ഒരു പാപം ചുമക്കുന്നവനും മറ്റൊരുത്തന്റെ പാപഭാരം ചുമക്കില്ല. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഒരു മനുഷ്യന് താൻ സമ്പാദിച്ചതല്ലാത്ത മറ്റൊന്നും ലഭിക്കുകയില്ല. രണ്ട് കാര്യം, ഒരു പാപഭാരം മറ്റൊരാൾ ചുമക്കില്ല, ഒരാൾ സമ്പാദിച്ചതല്ലാത്ത മറ്റൊന്നും ആർക്ക് ലഭിക്കില്ല എന്ന. അങ്ങനെ വേണം പരലോകത്തെ മനസ്സിലാക്കാൻ. നമ്മുടെ സമൂഹത്തിന്റെ വ്യാപകമായി നിലനിൽക്കുന്ന വിശ്വാസം അങ്ങനെയല്ല. നമ്മൾ എന്ത് വേണ്ട വൃത്തികൾ ചെയ്താലും മുസ്ലിം സമൂഹത്തിലെ അല്ലെങ്കിൽ സമുദായത്തിലെ ഒരു അംഗമായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ശുപാർശകൾ മുഖേന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്ക് സ്വർഗത്തിൽ എത്തിച്ചേരും എന്നൊരു അന്ധമായ ധാരണ മുസ്ലിം സമൂഹത്തിൽ വ്യാപകമായി നിലനിൽക്കുന്നു. നമ്മളെ സഹായിക്കാൻ പലർക്കും കഴിയും എന്ന വിശ്വാസമാണ് അതിന്റെ പിന്നിലുള്ളത്. പക്ഷെ ഖുർആൻ പറഞ്ഞു തരുന്നത് അങ്ങനെയല്ല. നമ്മളുടെ പാപഭാരം നമ്മൾ തന്നെ ചുമക്കണം, നമ്മളുടെ കർമ്മഫലം മുഖേനയുള്ള നന്മ അത് നമ്മൾക്ക് തന്നെ ലഭിക്കും, അത് ആർക്കും ചോർന്നു പോവുകയോ മാറിപ്പോവുകയോ ചെയ്യുന്ന പ്രശ്നമല്ല. നിങ്ങൾക്കറിയാലോ ഈ വിശ്വാസത്തിന്റെ സ്വഭാവം. ഈ നമ്മുടെ ആളുകളുടെ വിശ്വാസം എന്താണെന്ന് അറിയും. ഈ മുഹിദ്ദീൻ ശേഖിനെ സംബന്ധിച്ച് ഈ പറയുന്ന ഒരു വഴി ഞാൻ ആശയത്തിന് വേണ്ടി പറയുകയാണ്. അക്കാര്യം അദ്ദേഹത്തിന്റേതായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന വരും. ഈ വിശ്വാസത്തിന്റെ സ്വാധീനമാണത്. എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മനസ്സ് പറഞ്ഞവർ എന്ന മുഹിദ്ദി സേഹിന്റെ ഭക്തന്മാരാരും നരകത്തിൽ പോവില്ല, നരകത്തിലില്ല എന്ന് ശേഖ് മുഹിദ്ദീൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന ആ വിവരം അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്താണ്, മുഹിദ്ദീൻ ശേഖിന്റെ മുരീദുകൾ ഭക്തന്മാർ വളരെ നല്ല വലിച്ചരായിരിക്കും, അതുകൊണ്ടാണ് അവരാരും നരകത്തിൽ പോവാത്തത് എന്നാണല്ലോ അതിനെ സാമാന്യമായി മനസ്സിലാക്കുന്ന അർത്ഥം. ഏറ്റവും പ്രാഥമികമായി കിട്ടുന്ന അർത്ഥം അതാണ്. എന്റെ മുരീദാരും നരകത്തിലില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ മുരീദുകളൊക്കെ വളരെ നല്ല മനുഷ്യന്മാരായിരിക്കുമെന്നാണ്. പക്ഷെ അതിന്റെ അടുത്ത വരി നേരെ തിരിച്ചാൽ, എന്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചെന്നുപോർ എന്നാണ്. മുരീദുകൾ എത്ര മോശമാണെങ്കിലും ബഹുമാനപ്പെട്ട നോം വളരെ നല്ലവനാണ്, അതുകൊണ്ട് അവരൊക്കെ എന്റെ കാരണവശാൽ സ്വന്തത്തിൽ പോകുമെന്ന്. ഇതാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന വിശ്വാസം. നമ്മൾ എത്ര മോശമാണെങ്കിലും നമ്മളെ സഹായിക്കാൻ പലരുമുണ്ട്, അത് മുഖേന നമ്മൾ സ്വർഗം പോകും. അതാണ് വിശ്വാസം. ഖുർആൻ ഈ വിശ്വാസത്തിന്റെ കണക്ക് വെച്ച് നോക്കുന്നു. ഖുർആൻ പഠിപ്പിക്കുന്നത് കൃത്യമായി നീതി പുലരുന്ന ദിവസം എന്നാണ്. ഇതിന് ഖുർആൻ പഠിപ്പിക്കുന്ന ചില സംഭവങ്ങൾ അനുസരിക്കാം. ഈ ആശയം പഠിപ്പിക്കാൻ വേണ്ടി ഖുർആൻ സ്വീകരിച്ച ശൈലി നോക്കും. നിങ്ങൾ പ്രവാചകന്മാരുടെ കഥകളിലൂടെ ഖുർആൻ ഈ കാര്യം നമ്മൾ പഠിപ്പിച്ചിരുന്നു. എന്താണ് ആ കഥകൾ? ലോകത്ത് നിയുക്തനായ ഒന്നാമത്തെ പ്രവാചകനാണ് നൂഹ് നബി അലൈഹി സ്സലാം. ഒരു സമൂഹത്തിലേക്ക് ദൌത്യം നിർവഹിക്കാൻ വേണ്ടി വന്ന ഒന്നാമത്തെ പ്രവാചകനാണ് നൂഹ് നബി അലൈഹി സ്സലാം. അദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, അദ്ദേഹം 950 വർഷം പ്രബോധനം നടത്തിയിട്ടുണ്ട്. ഖുർആൻ അങ്ങനെ നമ്മൾക്ക് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ കാലഘട്ടവുമായി തലമുറയുമായി താരതമ്യം ചെയ്താൽ 10ഓ 15ഓ തലമുറകൾ കഴിഞ്ഞു പോകുന്ന അതിദീർഘമായ ഒരു കാലഘട്ടം മുഴുക്കെ ഒറ്റക്ക് നിന്ന് ഒരു ജനതയെ സത്യത്തിലേക്ക് ക്ഷണിച്ച ഒരു മനുഷ്യൻ. അതാണ് നൂഹ് നബി അലൈഹി സ്സലാം. അക്ഷരാർത്ഥത്തിൽ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട ഒരു മനുഷ്യൻ. അതാണ് നൂഹ് നബി അലൈഹി സ്സലാം. നമ്മൾ സാധാരണ പറയുന്ന വിരലിലെണ്ണാവുന്ന ആളുകൾ അനുയായികളായി കിട്ടിയ ഒരു മനുഷ്യൻ. അതാണ് നൂഹ് നബി അലൈഹി സ്സലാം. എന്താണ് ആ സംഭവത്തിന് നോക്ക് അവസാനം സംഭവിച്ചത്? അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചത് റബ്ബി ലാ തദർ അല്ലർവിനൽ കാഫിരീന ദിയാറ, നാഥ ഈ മണ്ണിൽ ഇനി ഒരു അവിശ്വാസിയെയും ബാക്കി നിർത്തരുത്. അതിന് അദ്ദേഹം പറയുന്ന കാരണം ലയ്യലിദു ഇല്ലാ ഫാജിറൻ ഔ കഫാറ, ഇനി അവർക്ക് ജനിക്കുന്ന മക്കൾ പോലും ദുഷ്ടന്മാരായി പാപികളായി മാറും. ആ തലമുറ പോലും നന്നായി, ഇനി ഒരു തലമുറ ഇവിടെ നന്നായി വരാൻ സാധ്യതയില്ല. അത്രയും നശിച്ച ഒരു തലമുറയാണ്, ഇനി ഇവരെ മണ്ണിൽ നിർത്താൻ പറ്റില്ല. അങ്ങനെ അള്ളാഹു ശിക്ഷ ഇറക്കി. നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ്, ആകാശത്തിന്റെ വാതിലുകൾ തുറന്ന് വെള്ളം കീഴോട്ട് വന്നു, ഭൂമിയിൽ നിന്ന് ഉറവുകൾ പൊട്ടിയൊഴുകി, അങ്ങനെ ഒരു വെള്ളപ്പൊക്കമുണ്ടായി. ഇവിടെ നൂഹ് നബി അലൈഹി സ്സലാമിന്റെ മകൻ അദ്ദേഹത്തിന്റെ വിശ്വാസിയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ പുത്രൻ കൻആനും അദ്ദേഹത്തിന്റെ വിശ്വാസിയായിരുന്നില്ല. അദ്ദേഹം മറുഭാഗത്തായിരുന്നു. നൂഹ് നബി അലൈഹി സ്സലാമിന്റെ മകൻ മറുഭാഗത്തായിരുന്നു. ഉപ്പ വിളിച്ചു. ഒരു പിതാവിന്റെ യഥാർത്ഥ വികാരത്തോടു കൂടി തന്നെ, നൂഹ് നബി അലൈഹി സ്സലാം ഒരു പിതാവാണ്, ആ പിതാവിന്റെ വികാരത്തോടു കൂടി തന്നെ മകനെ ക്ഷണിച്ചു. യാ ബുനയ്യൽ കഫാന, മോനെ ഞങ്ങളുടെ കൂടെ കപ്പൽ നിൽക്കരുത്, ഞങ്ങളുടെ കൂടെ കപ്പൽ നിൽക്കരുത് എന്ന് ക്ഷണിച്ചു. യാ ബുനയ്യ എന്ന സ്നേഹത്തോടു കൂടിയുള്ള വിളി. പക്ഷെ മകന്റെ പ്രതികരണം, സാവി ഇലാ ജബൽ, ഞാൻ ആ മലയിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാം, ഏതായാലും വെള്ളം അങ്ങോട്ടൊന്നും വെച്ചില്ല. ഏതാ സാരി, രണ്ടുപേരുടെയും സംഭാഷണം നടക്കുന്നതിനിടയിൽ തിരമാലകൾ ഉയർന്ന് രണ്ടുപേരെയും വേർപിരിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാം തന്റെ കൂടെ വിശ്വസിച്ച ആളുകളെയും കൊണ്ട് കപ്പലിൽ കയറി തൂഫാൻ അതിജയിച്ച് അദ്ദേഹം രക്ഷപ്പെടുന്നു. മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ മകൻ, അദ്ദേഹം സ്നേഹത്തോടു കൂടി വിളിച്ച മകൻ വെള്ളത്തിൽ മുങ്ങിക്കത്ത് നരകത്തിലേക്ക് പോകും. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു ആശയമുണ്ട്. ഒരു ഭാഗത്ത് ഒരു പിതാവ്, മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രവാചകനായ പിതാവിന്റെ മകൻ. മകനെ ക്ഷണിച്ചിട്ട് അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അദ്ദേഹം അവിശ്വാസികളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി ചത്തു പോകുന്നു. അത് വാപ്പ് നോക്കി നിൽക്കുന്നു. ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ, ഒരാൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ, പിതാവ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മകൻ നരകത്തിലേക്ക് പോകുന്നു. ലോകത്തിൽ ഏതെങ്കിലും ഒരു പിതാവിന് തന്റെ സ്ഥിതികൾ കൊണ്ടും കഴിവുകൾ കൊണ്ടും യോഗ്യതകൾ കൊണ്ടും സ്വാധീനം കൊണ്ടും തന്റെ മകനെ സ്വർഗത്തിലാക്കാൻ കഴിയുന്ന വല്ല പഴുതും പരലോകത്തുണ്ടാകുമായിരുന്നുവെങ്കിൽ ആ കഴിവ് ആദ്യം ലഭിക്കേണ്ടത് നൂഹ് നബി അലി ഇസ്ലാമിക്കാണ്. പക്ഷെ നൂഹ് നബിക്ക് ആ കാര്യം നടക്കില്ല എന്നാണ് ഖുർആൻ നമ്മൾക്ക് ആ കാര്യം പഠിപ്പിച്ചിരുന്നത്. മനുഷ്യന് അവരവൻ അധ്വാനത്തിന്റെ ഫലമല്ലാതെ ഒന്നും അനുഭവിക്കാൻ കഴിയില്ല. അങ്ങനെ മകൻ നരകത്തിലേക്ക് പോകുമ്പോൾ വാസ്തുവിലേക്ക് പോകും. അടുത്ത പ്രവാചകന്റെ കഥ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കഥ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞിരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെ പറ്റി കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞിരുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. അത്രയേറെ സംഭവ ബഹുലമായ ഒരു ജീവിതം, അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വിഗ്രഹങ്ങളെ തട്ടുടച്ച ഒരു പ്രവാചകൻ, പിതാവ് സ്വന്തം കരങ്ങൾ കൊണ്ട് കൊത്തി ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളെ തട്ടുടച്ച് അവന്റെ ദൈവങ്ങൾക്കൊന്നും കഴിയില്ല എന്ന് സ്ഥാപിച്ചൊരു പ്രവാചകൻ, അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനെ ക്ഷണിക്കുന്നു ഇസ്ലാമിലേക്ക്. അദ്ദേഹം ക്ഷണിച്ചു, പക്ഷേ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പിതാവ് വിശ്വാസത്തിലേക്ക് വരുന്നില്ല. ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ അള്ളാഹു വിശേഷിപ്പിച്ച പേരെന്താണെന്നറി, ഖലീലുള്ളാഹ് എന്ന്, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച പ്രവാചകൻ. ഈ മണ്ണിൽ നടക്കുന്ന ഒരു മനുഷ്യനെ അള്ളാഹു വിളിക്കുന്നു അവൻ എന്റെ കൂട്ടുകാരനാണ് എന്ന് എന്ന് പറയാൻ മാത്രം ഔന്നത്യത്തിലേക്ക് ഉയർന്ന, ഉന്നതിയുടെ ഉത്തൂകതയിലേക്ക് ഉയർന്നു പോയൊരു പ്രവാചകൻ, അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പക്ഷെ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് സ്വന്തം പിതാവിനെ സ്വർഗത്തിന്റെ ആളായി മാറ്റാൻ കഴിയുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മരിച്ച് സ്വർഗത്തിൽ പോകുന്നു, പിതാവ് നരകത്തിൽ പോകുന്നു. എന്താണ് നമ്മൾക്ക് ഈ സംഭവം നൽകുന്ന പാഠം? ലോകത്ത് ഏതെങ്കിലും ഒരു പുത്രന് സ്വന്തം സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്റെ പിതാവിനെ സ്വർഗത്തിലാക്കാൻ കഴിയുന്ന വല്ല പഴുതും സാധ്യതയും ഉണ്ടെങ്കിൽ അത് നടക്കേണ്ടത് ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്കാണ്. പക്ഷെ അത് നടക്കില്ല എന്നാണ് ഖുർആൻ നമ്മൾക്ക് നൽകുന്ന പാഠം. അത് സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ഇബ്രാഹിം സ്വർഗത്തിൽ പോകുന്നു, അതിനെതിരെ ചെയ്ത അദ്ദേഹത്തിന്റെ തന്നെ പിതാവ് നരകത്തിൽ പോകുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച പ്രവാചകൻ അനൂസ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഏറ്റവും വഷളായ ലൈംഗിക വൃത്തികൾക്കെതിരെ ശബ്ദിച്ച പ്രവാചകൻ, ആ സമൂഹത്തിലേക്ക് നിയുക്തനായ അനൂസ് നബി അലൈഹിസ്സലാമാണ്. അദ്ദേഹം അവരെ ക്ഷണിച്ചു, പല മാർഗങ്ങളിലൂടെ ക്ഷണിച്ചു. താക്കീദിന്റെ ശൈലിയിൽ അവരോട് സംസാരിച്ചു, അനുകമ്പയും ആർദ്രതയും തോന്നുന്ന ശൈലിയിൽ അദ്ദേഹം സംസാരിച്ചു അവരോട്. പക്ഷേ ആ സമൂഹം രക്ഷപ്പെട്ട അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ആ സമൂഹത്തെ ശിക്ഷിക്കാൻ വേണ്ടി വന്ന മനുഷ്യരൂപത്തിൽ സുന്ദരന്മാരായി വന്ന മലക്കുകളെ പോലും തങ്ങളുടെ വികാര സമരത്തിന് വേണ്ടി ക്ഷണിച്ച അത്രയും തരം താണു പോയ ഒരു മനുഷ്യൻ, ഒരു സമൂഹം ആ സമൂഹത്തിൽ അനുസരിച്ച് വിളിച്ച പ്രബോധം നടത്തിയത്. അദ്ദേഹം ചോദിച്ചത് ആ ആവശ്യത്തിന്, ലൈംഗിക ആവശ്യത്തിന് വേണ്ടി തന്റെ അതിഥികളെ പിടിച്ചുകൊണ്ടുപോകാൻ വന്ന സമൂഹത്തെ അദ്ദേഹം ചോദിച്ചത് അലൈസ്തബീക്കും റജുലുൻ റഷീദ്, മനുഷ്യരെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ഇല്ലേ വിവേകിയായിട്ട് എന്ന് ചോദിച്ച് ഒഴിവാക്കിയ ഒരു സമൂഹം. അദ്ദേഹത്തിന് വളരെ കുറച്ചാളുകൾ എന്തൊക്കെ കിട്ടാത്തവരുടെ കൂട്ടത്തിലാളുണ്ട് എന്നറിയും. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഭാര്യയും ഭർത്താവും, ഒരാള് സ്വർഗത്തിലേക്ക് മറ്റാൾ നരകത്തിൽ, ഒരേ ഭാര്യ കിടന്നുറങ്ങിയ രണ്ടുപേരിൽ ഒരാൾ സ്വർഗത്തിലേക്ക്, ഭർത്താവ് സ്വർഗത്തിൽ പോകുമ്പോൾ ഭാര്യ നരകത്തിൽ പോകുന്നു. തൊട്ടതുകൊണ്ടോ മുട്ടിയതുകൊണ്ടോ പിടിച്ചതുകൊണ്ടോ ഒക്കെ വർഗത്ത് കൊണ്ട് കിട്ടുന്നതാണ് ഈ പരലോകത്തെ മോശമെങ്കിൽ അത് കിട്ടാൻ എല്ലാ യോഗ്യതയും അർഹതയുമുള്ള ലൂത്ത് നബി അലൈഹി സ്ലാമിയുടെ ഭാര്യ നരകത്തിൽ പോകുന്നു, ലൂത്ത് നബി അലൈഹി സ്ലാം സ്വർഗത്തിൽ പോകുന്നു. എന്താണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാകുന്ന ആശയം? ലോകത്ത് ഏതെങ്കിലും ഒരു ഭർത്താവിന് തന്റെ സ്വാധീനം ഉപയോഗിച്ച് അല്ലാത്തൊരു കഥ പറയുന്നുണ്ട്, ഫറോയുടെ കഥ പറയുന്നുണ്ട് ഖുർആൻ. അദ്ദേഹത്തിന്റെ ഭാര്യ ആസിയ ബീവിയുടെ കഥ പറയുന്നുണ്ട് ഖുർആൻ. ആസിയയിൽ തന്നെ ഫറോവ ഖുർആൻ പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ ചിക്കാരി, അല റബ്ബുക്കുമില്ല, ഞാനാണ് നിങ്ങളുടെ സമുന്നതനായ റബ്ബ് എന്ന് പരിചയപ്പെടുത്തിയ രക്ഷകൻ എന്ന് പരിചയപ്പെടുത്തിയ ഫറോവ ചക്രവർത്തി, ധിക്കാരത്തിന്റെ കൊടുമുടിയിലേറി നിന്നുകൊണ്ട് ഞാനല്ല നിങ്ങൾക്കൊരു ഇലാഹുള്ള വിവരം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ധിക്കാരം, അതാണ് ഫറോവ ചക്രവർത്തി. മറുഭാഗത്ത് മുഴുവൻ വിശ്വാസിനികളായ സ്ത്രീകൾക്കും മാതൃകയെന്ന് ഖുർആൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യ ആശയങ്ങളിൽ ഉണ്ടാക്കുന്നു. രണ്ടറ്റത്തിരിക്കുന്ന രണ്ട് മനുഷ്യന്മാർ, ഒന്ന് ധിക്കാരികളുടെ നേതാവായ ഫറോവ ചക്രവർത്തി, രണ്ടാമത് അദ്ദേഹത്തിന്റെ ഭാര്യ മുഴുവൻ വിശ്വാസികൾക്കും മാതൃകാ വനിതയായിട്ട് കൂടാൻ പരിചയപ്പെടുന്നു. അവർ പ്രാർത്ഥിച്ചു, ഫറോവയുടെ മർദ്ദനത്തിൽ നിന്ന്, ശിങ്കരന്മാരുടെ മർദ്ദനത്തിൽ നിന്ന് പടത്തോരെ എന്നെ രക്ഷിക്കണേ, റബ്ബിദിനിലി വൈസൻ ഇന്ദ്രജന്ന, നിന്റെ സ്വർഗത്തിൽ എനിക്കൊരു മണിമേള ഉണ്ടാക്കിത്തന്നെ, ഈ കൊട്ടാരത്തേക്കാൾ നല്ലൊരു വീട് എനിക്ക് സ്വർഗത്തിൽ നൽകണേ എന്ന് പ്രാർത്ഥിച്ച ഫറോവയുടെ ഭാര്യ. ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വിശ്വാസികളായ സ്ത്രീകൾക്ക് മാതൃക എന്നാണ്, ഫിറോനെ പരിചയപ്പെടുത്തുന്നത് ധിക്കാരികളുടെ മാതൃക എന്നാണ്. രണ്ടും ഖുർആൻ പരിചയപ്പെടുന്നു. ഇതിൽ ഫിറോൻ മരിച്ച നരകത്തിൽ പോകും, ഭാര്യ മരിച്ച സ്വർഗത്തിൽ പോകും. നിങ്ങൾ നോക്ക്, ഖുർആൻ ഈ പരിചയപ്പെടുത്തിയ ആസ്യ ദീവിക്ക് തന്റെ സ്വാധീനം ഉപയോഗിച്ച് തന്റെ ഭർത്താവിനെ സ്വർഗത്തിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. പക്ഷെ അത് കഴിയില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഒരു സംഭവം കൂടി ചിന്തിക്കട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവം നിങ്ങൾക്കറിയാലോ. അദ്ദേഹം ഖുർആൻ പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമിക ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്, അഷ്റഫുൽ ഖൽഖ് എന്ന സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ, എല്ലാ അർത്ഥത്തിലും തികഞ്ഞ ഒരു മനുഷ്യൻ, അള്ളാഹുവിന്റെ അടുക്കൽ എല്ലാ സ്ഥാനമാനങ്ങളുമുള്ള, പ്രത്യേക ശുപാർശകൾക്ക് ഒരു അധികാരമുള്ള ഒരു മനുഷ്യൻ, അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നിങ്ങൾ നോക്കുക, അദ്ദേഹം തന്റെ മോളെ വിളിച്ച് പറഞ്ഞ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഏറ്റവും ഇഷ്ടപ്പെട്ട മോള് ഫാത്തിമ റളിയല്ലാഹു വിളിച്ച് പറഞ്ഞു, യാ ഫാത്തിമത്ത ബിന്ത മുഹമ്മദ് സലീനി മിൻ മാലി വാശിയ വലാ ഉഗ്നി അൻക മിൻ അല്ലാഹി ശൈഅ, മോളെ എന്റെ സമ്പത്ത് നിനക്ക് വേണമെങ്കിൽ ചോദിച്ചോളൂ, അത് ഞാൻ നൽകാം. വലാ ഉഗ്നി അൻക മിൻ അല്ലാഹി ശൈഅ, നാളെ പരലോകത്ത് നിനക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചു തരാൻ എനിക്ക് കഴിയില്ല, പിതാവ് എന്ന നിലക്ക്, പ്രവാചകൻ എന്ന നിലക്ക് എനിക്ക് കഴിയില്ല എന്നാണ്. നിങ്ങൾ ഓർത്തു നോക്കണം ആ കാര്യം ഒന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തം മോളെ സ്വർഗത്തിലാക്കാൻ കഴിയില്ല എന്ന്, ഇവിടെ നിന്ന് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഞാൻ ചോദിച്ചോ, നീ ചോദിച്ചോളൂ, ഞാൻ ചെയ്യാൻ കഴിയുന്ന നിനക്ക് നൽകിക്കൊള്ളാം, എന്റെ സമ്പത്ത് നിനക്ക് നൽകാൻ എനിക്ക് കഴിയും. പക്ഷെ നാളെ പരലോകത്ത് ഞാൻ അവസാനത്തെ പ്രവാചകന്റെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്ത് വന്നാൽ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ ഈ പിതാവിന് കഴിയില്ല മോളെ, നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്തിൽ രക്ഷിച്ചോളണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം മൂന്നുന്ന ആ കരുത്താണ്. പരലോകത്തേക്ക് തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾക്ക് വേണ്ടി നമ്മൾ സമ്പാദിച്ചു പോവുക, ഏതെങ്കിലും തരത്തിലുള്ള കുടുംബ ബന്ധങ്ങൾ നമ്മളെ സഹായിക്കില്ല, പിതാവിന് മകനെ സഹായിക്കാനാവില്ല, മകന് പിതാവിനെ സഹായിക്കാനാവില്ല, ഭർത്താവിന് ഭാര്യയെ രക്ഷിക്കാനാവില്ല, ഭാര്യയ്ക്ക് ഭർത്താവ് രക്ഷിക്കാൻ കഴിയുന്നില്ല, ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തികൾക്ക് പോലും ആരെയും ഒന്നും ചെയ്ത് സഹായിക്കാൻ കഴിയാത്തൊരവസ്ഥ, നമ്മൾക്ക് വേണ്ടി നമ്മൾ മാത്രം എത്തുന്നൊരവസ്ഥ, അവിടേക്ക് വേണ്ടി സമ്പാദിക്കുക ഈ ദുനിയാവിൽ നിന്ന്, ഇതാണ് ഇസ്ലാം നൽകുന്ന സന്ദേശം. ആറ്റിക്കുറുക്കി പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ സന്ദേശമതാണ്. നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളുടെ അമര് മാത്രമേ ഉണ്ടാവും, കൊണ്ടുപോവുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിങ്ങനെ, ഒരു മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ അയാളുടെ കൂടെ അയാളുടെ സമ്പത്ത്, കുടുംബ ബന്ധങ്ങൾ, അമല്, ഇത് മൂന്നും കൂടെ പോകുന്നതാണ്. ഈ കൂടെ പോകുന്നതിൽ ആദ്യം പറഞ്ഞ രണ്ടും തിരിച്ചു വരും, സമ്പത്തും ഈ ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും തിരിച്ചു പോയി, അവസാനം പറഞ്ഞ അമല് മാത്രം ബാക്കി നിൽക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ അമലെ നമ്മളുടെ കൂടെ പരലോകത്തേക്ക് വരികയുള്ളൂ എന്നർത്ഥം. വലിയ കുടുംബ ബന്ധങ്ങളും സ്വാധീനങ്ങളും ഉള്ള ആളാണെങ്കിൽ കബറിന്റെ അവിടം വരെ വന്നിട്ട് നമ്മുടെ അവിടെ കൂടെ അവരും കൂടി തിരിച്ചു പോരും. സമ്പന്നനാണെങ്കിൽ സമ്പത്ത് മരിക്കുന്നതോടുകൂടി തന്നെ നമ്മോട് നീങ്ങി കഴിഞ്ഞു, നമ്മൾ നിൽക്കെ തന്നെ, നമ്മുടെ ആത്മാവില്ലാത്ത ജഡം നിൽക്കെ തന്നെ അത് ഓഴിയിടുന്നതിനെ സംബന്ധിച്ച് ചിന്തിച്ചു നിൽക്കുന്ന അനുയായികളാണ്, ആനന്ദരകാമികളാണ് പിന്നീടുണ്ടാകുന്നത്. അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ലോകത്തേക്ക് ഒറ്റയ്ക്ക് യാത്ര പോകുന്നു. ആ യാത്രയിൽ നമ്മളുടെ കൂടെ ഉണ്ടാകുന്ന എന്താണ്? അത് നമ്മളുടെ അമല് മാത്രമാണ്. അത് മാത്രമേ പരലോകത്ത് തുടക്കുകയുള്ളൂ. ഒരാളുടെ ഒരു ശുപാർശയോ ഒരു കുടുംബ ബന്ധത്തിന്റെ മേന്മയോ മറ്റേതെങ്കിലും സ്വാധീനമോ ഒന്നും ഉപകാരപ്പെടാത്ത ജീവിതം. ഖുർആൻ പറയുന്നത് ആ യാത്രയ്ക്ക് നിങ്ങൾ ഒരുങ്ങുക, ആ പോവാനുള്ള യാത്രയ്ക്ക് നിങ്ങൾ ഒരുങ്ങുക. എന്താണ് ആ യാത്രയ്ക്ക് നിങ്ങൾ ഒരുക്കേണ്ട ഭക്ഷണം? ആ യാത്രയ്ക്ക് നിങ്ങൾ ഒരുക്കേണ്ട ഭക്ഷണം പാതേ ദൈവഭക്തിയാണ് എന്ന ആ ഭക്തിയും കൊണ്ട് മാത്രമേ നമ്മൾക്ക് യാത്ര ചെയ്യാൻ കഴിയൂ. വേറെ ഒന്നും നമ്മൾക്ക് കൊടുക്കാനില്ല. ഈ യാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നതാണ് പ്രശ്നം. ഇങ്ങനെ ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്തൊരുങ്ങിയിട്ടുണ്ട്? നിങ്ങൾ ഓർത്തു നോക്കൂ, നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവാൻ അഥവാ കേരളത്തിലേക്ക് തിരിച്ചു പോവാൻ ഒരുപാട് ഒരുക്കങ്ങൾ നടത്താറുള്ളവരാണ്. ഒരു രണ്ടു വർഷത്തെ ഗൾഫ് ജീവിതത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോവാൻ നമ്മൾ എത്രയോ ഒരുങ്ങുന്നു. വന്ന് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ്, ചിലപ്പോൾ ആറുമാസം കഴിഞ്ഞത് മുതൽ നമ്മൾ ഒരുങ്ങുന്നു, സാധനങ്ങൾ വാങ്ങി കൂട്ടുന്നു, ഒരുക്കി വെക്കുന്നു. അത് മുന്നിൽ കണ്ട് ആ പോകുന്ന ആ ദിവസം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ സജ്ജീകരിക്കുന്നു. എന്താണ് ഒരുക്കുന്നത്? നമ്മൾ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാതിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യ, മക്കൾ, കുടുംബക്കാർ, ബന്ധുക്കൾ, സ്നേഹിതന്മാർ, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകൾക്ക് സമ്മാനിക്കാനും നൽകാനുമുള്ള സാധനങ്ങൾ വാരി ഒരുക്കി കൂട്ടുകയാണ്. ഒന്നാഴ്ചൊരു ദിവസമല്ല, ഈ രണ്ടു വർഷത്തെ ദീർഘമായ കാലാവധിക്കുള്ളിൽ നമ്മൾ വാരി ഒതുക്കി ഒതുക്കി കൂട്ടി ഉണ്ടാക്കുകയാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ. ഇതാണ് നമ്മളുടെ ശൈലി. പക്ഷേ അതാണോ നമ്മളുടെ നാട്? കേരളമാണോ നമ്മളുടെ നാട്? അല്ല. യഥാർത്ഥ നാട് അവിടേക്ക് പോകാൻ നമ്മൾക്ക് വേറെ സമയമുണ്ട്. ചിലപ്പോൾ ഇന്നാവാം. അതിന് കഫീലിന്റെ അനുവാദം വേണ്ട, ഇവിടുത്തെ ആരുടെയും ഒരു ടിക്കറ്റും വേണ്ട. ആരുടെയും അനുമതി ഇല്ലാതെ ആ യാത്രയ്ക്ക് വേണ്ടി നമ്മളെ വിളിക്കും. ആ വിളിക്കുമ്പോൾ അവിടേക്ക് ഉത്തരം ചെയ്യാതെ യാതൊരു ദൃഷ്ടിയുമില്ല. അതിന് ആരെങ്കിലും ജവാദാത്തിൽ പോയിട്ട് പെർമിഷൻ വാങ്ങേണ്ട ആവശ്യമില്ല. ആരുടെയെങ്കിലും ബാഗേജ് ശരിയാക്കാത്തതിന്റെ പേരിൽ താമസിക്കുന്ന പ്രശ്നമില്ല. യാത്രയ്ക്കുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടില്ല, അടുത്ത ദിവസത്തേക്ക് മാറ്റാം എന്ന് പറഞ്ഞാൽ ഒരു നിവൃത്തിയുമില്ല. ഇതൊന്നുമില്ലാത്ത ഒരു ഒരു നിമിഷാർത്ഥത്തിൽ നടക്കുന്ന യാത്ര പോക്ക്, ടിക്കറ്റ് ഇല്ലാതെ പോകുന്ന യാത്ര, ആ യാത്രയ്ക്ക് നമ്മൾ ഇത് സജ്ജീകരിച്ചിട്ടുണ്ട്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പറഞ്ഞത്, വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. തിരിച്ചു പോകുന്ന ആ ദിവസത്തേക്ക് നിങ്ങൾ ഇത് സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് ഓർത്തുകൊണ്ട് ആ ദിവസം സൂക്ഷിക്കാനുള്ള നമ്മൾക്ക് ഈ ധാരണയുണ്ടായുള്ള ഗുണം എന്താണ്? ഇങ്ങനൊരു യാത്രയെ സംബന്ധിച്ച് നമ്മൾക്ക് ബോധമുണ്ടാകുമ്പോൾ നമ്മൾ ഒരുങ്ങുന്നു. പോകാനുള്ള ലക്ഷ്യത്തെ സംബന്ധിച്ച് കൃത്യമായ തീരുമാനമുണ്ടാകുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നു. അതാണല്ലോ ഈ ആശയം. നാട്ടിലേക്ക് പോകാനുള്ള ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ട്. ആ ലക്ഷ്യമുള്ളത് കൊണ്ട് അതിനുവേണ്ടി നമ്മൾ ഇവിടെ വെച്ച് ഓരോ കാര്യങ്ങളും സജ്ജീകരിച്ച് പ്ലാൻ ചെയ്ത് നീക്കുന്നു. അതുവരെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിരുന്ന പണം അന്നേക്ക് വേണ്ടി കൃത്യമായി തിരിച്ചുവെക്കുന്നു. നമ്മൾ ഓരോ കാര്യങ്ങളും അതിനുവേണ്ടി സജ്ജീകരിച്ച് കൃത്യമായിട്ട് വെക്കുന്നു. കാരണം അത് നമ്മുടെ ലക്ഷ്യമാണ്, ആ നാട്ടിലേക്ക് എത്തണമെന്നത്. പക്ഷെ ലക്ഷ്യം അതാണോ നമ്മളുടെ? അല്ലല്ലോ. നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം അതല്ലല്ലോ. നമ്മളുടെ യഥാർത്ഥ നാട്ടിലേക്ക് തിരിച്ചു പോകണം. ആ തിരിച്ചുപോക്ക് ലക്ഷ്യമായി കണ്ടാൽ നമ്മൾക്ക് അതിനനുസരിച്ച് സജ്ജീകരിക്കാൻ കഴിയും. നമ്മുടെ നമസ്കാരവും അവിടേക്കുള്ള യാത്രയ്ക്കുള്ള വിഭവങ്ങൾ നമ്മൾ ഒരുക്കുകയാണ്. നോമ്പും സുന്നത്ത് കർമ്മങ്ങളും വിശ്വാസവും ഭക്തിയും ഒക്കെ ആ യാത്രയ്ക്കുള്ള ഭാണ്ഡങ്ങളാണ്, നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ഭാണ്ഡങ്ങളാണ്. നമ്മുടെ അമൃത്സ്വാഗതകൾ ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള വിഭവങ്ങളാണ്. ആ യാത്രയെ സംബന്ധിച്ച് നമ്മൾക്ക് ബോധമുണ്ടെങ്കിൽ നമ്മൾ ആ യാത്രയ്ക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ഒരുക്കുന്നു. പക്ഷെ അത് പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്നില്ല. അതിന് കാരണം ഈ ലക്ഷ്യം നമ്മൾ നിർണയിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ തിരിച്ചു പോകേണ്ട ലോകത്തിന്റെ ആ ലക്ഷ്യത്തെ സംബന്ധിച്ച് നമ്മൾക്ക് ബോധമില്ല. ആ ലക്ഷ്യം നഷ്ടപ്പെടുന്നത് കൊണ്ട് നമ്മൾ ഈ കാര്യം പ്ലാനിംഗ് നഷ്ടപ്പെട്ടു പോകുന്നു. നിങ്ങൾ നോക്ക്, നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകണമെന്ന് ലക്ഷ്യമുണ്ടായപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടി അവിടെയുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച് അഡ്ജസ്റ്റ്മെന്റ് നടത്തി നമ്മൾ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് എത്തിയവരാണ്. ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ നമ്മൾക്കത് ലക്ഷ്യമാണ്. ആ ലക്ഷ്യമുള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് പോകുന്നു. പരലോകം നമ്മുടെ ലക്ഷ്യമായി മാറുമ്പോഴോ? ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് സൗകര്യങ്ങളും സാധ്യതകളും ഒക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങോട്ട് നീങ്ങുന്നു. അത് നീങ്ങാൻ കഴിയണമെങ്കിൽ ഇതാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് ഓർക്കണം. നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് എന്ന ഉറച്ച ബോധം നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ വേറുപിടിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്നു. അതില്ലാത്തയിടത്ത് നമ്മളുടെ പ്രവർത്തനങ്ങൾ ക്രമമില്ലാതെ പോകുന്നു, ചിട്ടയില്ലാതെ പോകുന്നു. ആ ചിട്ടയും ക്രമവും ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു ബോധം മനസ്സിലുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം നമ്മളെ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സജ്ദയിൽ ശ്രദ്ധിച്ചു നോക്കിയിരുന്നു. നബി പറഞ്ഞത് ഈ കുൽ ഫി ദുനിയ കഅന്നക ഖരീ ഔ ആദിർ സബീൽ എന്നാണ്. നീ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് കഅന്നക ഖരീ ഒരു അപരിചിതനെ പോലെ, ഔ ആദിർ സബീൽ അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. അതാണ് ദുനിയാവിനോടുള്ള കാഴ്ചപ്പാട്. നമ്മൾ നിൽക്കുന്നത് ഒരു താൽക്കാലികമായ സംവിധാനത്തിലാണ്. ഏതെങ്കിലും ഒരു റൂമിൽ എട്ടോ പത്തോ ആളുകൾ തിങ്ങി താമസിക്കുന്നു. രണ്ടു പേർക്ക് താമസിക്കാൻ സൗകര്യമുള്ള റൂമിൽ എട്ടോ പത്തോ ആളുകൾ തിങ്ങി താമസിക്കുന്നു. കാരണം എന്താണ്? സ്ഥിരമായി താമസിക്കാനുള്ള റൂമല്ല. എല്ലാം നമ്മൾ ഒരുക്കുന്നത് നാട്ടിലാണ്, മണിമേലകൾ ഉണ്ടാക്കുന്ന നാട്ടിലാണ്. ആ നാട്ടിലേക്ക് വേണ്ടി ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അവ ആദ്യ ഒരു പരദേശിയെ പോലെ, ഒരു വിദേശിയെ പോലെ ജീവിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ വിദേശിയുടെ യഥാർത്ഥ അവസ്ഥ 100% അനുഭവിക്കാൻ കഴിയുന്നവരാണ് നമ്മളൊക്കെ. ഗൾഫിൽ ജീവിക്കുന്ന നമ്മൾക്ക് 100% അനുഭവിക്കാൻ കഴിയും. അതുപോലെയാണ് ദുനിയാവിൽ ജീവിക്കേണ്ടത്. ഒരു ഗൾഫുകാരൻ ജീവിക്കുന്നത് പോലെ ദുനിയാവിൽ ജീവിക്കണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിന്റെ അർത്ഥം ഇവിടെ ഇങ്ങനെ തൽക്കാലം അഡ്ജസ്റ്റ്മെന്റ് നടത്തി ഒരു വലിയ മണിമേട ഉണ്ടാക്കി സ്ഥിര താമസം നടത്താം എന്ന ഭാവമില്ലാതെ ഉള്ള സൗകര്യങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പിച്ച് അപ്പുറത്താണ് ജീവിക്കാനുള്ള ഇടം എന്ന് മനസ്സിലാക്കി ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ് പരലോകത്തെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ഒരു വഴിയാത്രക്കാരനെ പോലെ ആവുക, അല്ലെങ്കിൽ ഒരു പരദേശിയെ പോലെ, ഒരു വിദേശിയെ പോലെ ജീവിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഈ രംഗത്ത് ഇസ്ലാമിന്റെ നിർദ്ദേശം. ഈ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പരദേശിയായി നമ്മൾ ജീവിക്കുക. സ്ഥായിയായ വീട്ടിലേക്ക് തിരിച്ചു പോവേണ്ടവരാണ് നമ്മൾ എന്ന ബോധം ഉണ്ടായിക്കൊണ്ട് അതിനുവേണ്ടി നമ്മൾ സജ്ജീകരിക്കുക. ഞാൻ ഒരിക്കൽ കൂടി ആദ്യം ഊജ ആയത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകുന്ന ഒരു ദിവസമുണ്ട്, ആ ദിവസത്തിൽ നിങ്ങൾ സൂക്ഷിക്കുക. സുമ്മ തുവഫ കുല്ലു നഫ്സിൻ മാ കസബത്ത്, പിന്നീട് ഓരോ മനുഷ്യരും സമ്പാദിച്ചത് പൂർണ്ണമായിട്ട് അവർക്ക് അവിടെ ലഭിക്കും. ബഹും ലാ യുലമുൻ, അശേഷം അനീതി അള്ളാഹു അവരോട് കാണിക്കില്ല. ആ തിരിച്ചു പോകുന്ന ദിവസത്തെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ അവസാനം ഇറക്കിയ ആയത്ത്. റസൂൽ അത് പറഞ്ഞുകൊണ്ടാണ് പിരിഞ്ഞു പോയത്. ആ കാര്യം നമ്മൾ ശ്രദ്ധയിൽ കൊണ്ട് നടക്കുക, അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. പടച്ചു തമ്പുരാൻ നമുക്കതിൽ തോക്കി നൽകുമാറാവട്ടെ.